ഇവിടെ ഉന്നയിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. മാർക്ക വിഭജനത്തിന് ഏത് മാനദണ്ഡമാണ് ദണ്ഡി സ്വീകരിക്കുന്നത്? കവി വ്യക്തിത്വമോ? തീർച്ചയായുമല്ല. ഗുണസങ്കല്പനമാണ് ദണ്ഡിയുടെ മാനദണ്ഡം. ശ്ലേഷം, പ്രസാദം, സമത, മാധുര്യം, സുകുമാരത, അർത്ഥവ്യക്തി, ഉദാരത്വം, ഓജസ്, കാന്തി, സമാധി എന്നീ ദശഗുണങ്ങളാണ് വൈദർഭത്തിൻ്റെ പ്രാണങ്ങളെന്ന് ദണ്ഡി പറയും. മാധുര്യവും അർത്ഥവ്യക്തിയും ഉദാരത്വവും ഓജസ്സും സമാധിയും ഗൗഢത്തിലുമുണ്ട്. ശേഷമുള്ള അഞ്ചു ഗുണങ്ങളും അവിടെയില്ല. പകരമുള്ളതാകട്ടെ ആ ഗുണങ്ങളുടെ വിപര്യങ്ങളായിരിക്കും. ശ്ലേഷത്തിന് പകരം ശൈഥില്യവും, പ്രസാദത്തിന് പകരം വ്യുത്പന്നവും, സമതയ്ക്ക് പകരം വിഷമതയും, സുകുമാരതയ്ക്ക് പകരം ദീപ്തിയും, കാന്തിക്ക് പകരം അത്യുക്തിയുമാണ് ഗൗഢീയത്തിൽ ഉണ്ടാവുക. ഈ ഗുണവിപര്യങ്ങളെ ദോഷങ്ങളായല്ല, വിശേഷതകളായാണ് ദണ്ഡി തൊട്ടുകാണിക്കുന്നത്. കാവ്യമാർഗങ്ങളെ ഗുണാസിതമെന്നും ദർശിക്കുകയാണ് ദണ്ഡി. രീതി ചിന്തയിൽ ദണ്ഡിയെ മാതൃകയാക്കുകയാണ് വാമനൻ ചെയ്യുന്നത്. രീതി എന്ന സംജ്ഞ ആദ്യമായി എടുത്തുപയോഗിച്ചത് വാമനനാണ്. രീതി, മാർഗം, പന്താവ്, ബർമാവ്, പദ്ധതി എന്നീ സംജ്ഞകൾ തുല്യാർത്ഥകങ്ങളാണ്. രീതി എന്ന പുത്തൻ വാക്ക് പ്രചുരപ്രചാരം ആർജിച്ചതിനു ശേഷം രീതിയെ കുന്തകൻ മാർഗശബ്ദം കൊണ്ട് മമ്മടൻ വൃത്തിശബ്ദം കൊണ്ടും വ്യവഹരിക്കുന്നുണ്ട്. വാമനൻ്റെ കാവ്യാലങ്കാര സൂത്രവൃത്തിയിൽ നിന്നാണ് നാം രീതി സിദ്ധാന്തം വായിച്ചെടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രീതിയാണ് കാവ്യത്തിൻ്റെ ആത്മാവ്. രീതിയിലാത്മക അവിസ്സ, രീതി എന്നാൽ എന്ത് എന്ന ചോദ്യം സ്വാഭാവികമായും ശ്രോതാവിൻ്റെ മനസ്സിലുയരും. ആ ചോദ്യത്തിൻ്റെ ഉത്തരമിതാ വിശിഷ്ടപദരചനയാണ് രീതി എന്ന സാരം. വിശേഷം എന്നാൽ എന്ത്? വിശേഷം ഗുണരൂപമാണെന്ന് വാമനൻ മറുപടി തരുന്നു. വിശേഷവും ഗുണാത്മക, അതായത് കാവ്യത്തിൻ്റെ ആത്മാവായ രീതി. വിശിഷ്ടപദരചന ഗുണങ്ങളിൽ നിശ്ചിതമാണ്. രീതിയെ വാമനൻ മൂന്ന് വർഗങ്ങളായി തിരിക്കുന്നു: വൈദർഭി, ഗൗഡീയ, പാഞ്ചാലി എന്നിങ്ങനെ. ദേശാധിഷ്ഠിതമായ ഈ വ്യാപാര ദേശങ്ങൾക്ക് ദേശങ്ങൾ തന്നെയോ അടിസ്ഥാനം എന്ന ചോദ്യം വാമനൻ ഉന്നയിക്കുന്നുണ്ട്. പേജ് 374. വിദർഭാദിശി ദേശങ്ങളിൽ കണ്ടുവരുന്നത് കൊണ്ട് വൈദർഭി എന്ന പേര് പതിഞ്ഞു പോയെന്നേയുള്ളൂ. മറ്റു പേരുകളുടെയും ഉത്പത്തി അങ്ങനെ തന്നെ. അതല്ലാതെ ദേശങ്ങൾക്ക് കാവ്യങ്ങളിൽ യാതൊന്നും ചെയ്യാനില്ല എന്ന് വാമനൻ പ്രഖ്യാപിക്കുന്നു. വൈദർഭിയെ വാമനൻ ഇപ്രകാരമാണ് നിർവചിക്കുന്നത്: സമഗ്ര ഗുണ വൈദർഭി, ഗൗഡീയയാകട്ടെ ഓജ കാന്തിമതിയാണ്. ഓജാ കാന്തിമതി ഗൗഡീയ, മാധുരി സുകുമാരങ്ങൾ ഗൗഡീയ രീതിയിലായില്ലല്ല, അത് സമാസപ്രചുരമായിരിക്കും. പാഞ്ചാലിയിൽ മാധുര്യ സൗകുമാര്യങ്ങൾ ഇണങ്ങിയിരിക്കും. മാധുര്യ സൗകുമാര്യ പന്ന പാഞ്ചാലി. രേഖകളിൽ ചിത്രം എന്നതുപോലെ ഈ മൂന്ന് രീതികളിലുമാണ് കാവ്യം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ഇവയിൽ ആദ്യത്തേതാണ് സ്വീകാര്യമെന്ന് പറയുന്നിടത്താണ് വാമനൻ്റെ ത്യാജഗ്രാഹ്യ വിവേകം പ്രസ്ഫുടമാകുന്നത്. വൈദർഭയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതര രീതികളിൽ ഗുണങ്ങളുടെ നിറവ് കുറഞ്ഞിരിക്കും എന്നതാണ് ഈ അഭിപ്രായ പ്രകടനത്തിന് കാരണം. ഗുണങ്ങൾ കാവ്യശോഭകളായ ശബ്ദാർത്ഥ ധർമ്മങ്ങളാണ്. അവ അലങ്കാര വിഭിന്നങ്ങളുമാണ്. ഗുണങ്ങൾ ശബ്ദാർത്ഥങ്ങളുടെ നിത്യവും അലങ്കാരങ്ങൾ അനിത്യവുമായ ധർമ്മങ്ങളാകുന്നു. ശബ്ദം, അർത്ഥം എന്നിവ എങ്കിലും രണ്ടിലും ഗുണങ്ങൾ വർത്തിക്കുന്നുണ്ടെന്നാണ് വാമനൻ ഉപദേശിക്കുന്നത്. ഗുണങ്ങൾ അപ്പോൾ ഫലത്തിൽ ഗുണങ്ങൾ 10 പകരം 20 ദേശാസ്വാദ ധർമ്മങ്ങളിലല്ല, കാവ്യധർമ്മങ്ങളാണ് രീതിഭേദത്തിന് അടിസ്ഥാനം എന്ന് വക്രോക്തി ജീവിതകാരനും പറഞ്ഞു വച്ചിട്ടുണ്ട്. രീതി കാവ്യത്തിൻ്റെ ആത്മാവാണെന്നത്രേ വാമനൻ പ്രസ്താവിക്കുന്നത്. കാവ്യത്തെക്കുറിച്ചാകുമ്പോൾ ഇത്തരം വ്യാപദേശങ്ങൾ ഔപചാരികം മാത്രമായിരിക്കും. രുദ്രടൻ ലാഡിയ എന്നൊരു രീതിഭേദം കൊണ്ട് കൂടി കൽപ്പിക്കുന്നുണ്ട്. അതോടെ രീതികൾ നാലായി തീരുന്നു. പാഞ്ചാലിക്കും ഗൗഡിയയ്ക്കും മധ്യമത്തിലാണ് ലാഡിയയുടെ സ്ഥാനം. രുദ്രാടി അഭിപ്രായത്തിൽ രീതിഭേദത്തിന് നിയമാകം സമാസമാണ്. അസമാസമായ രീതിയാണ് വൈദർഭി. രണ്ടോ മൂന്നോ നാലോ സമസ്ത പദങ്ങളോട് കൂടിയ രീതിയാണ് പാഞ്ചാലി. 5 മുതൽ 7 സമസ്ത പദങ്ങൾ ഉള്ള രീതിയാണ് ലാഡിയ. 8 സമസ്ത പദങ്ങൾ ഉള്ള രീതിയാണ് രുദ്രപടക്ഷത്തിൽ ഗൗഡീയ. ഗുണങ്ങളും രീതിയും തമ്മിലുള്ള സംബന്ധത്തിൻ്റെ കാര്യത്തിൽ ദണ്ഡിക്ക് വാമനനോ യാതൊരു സന്ദേഹവുമില്ല. എന്നാൽ രുദ്രടൻ ഈ അഭിപ്രായം അംഗീകരിക്കുന്നില്ല. രീതിയും രസവും തമ്മിലുള്ള ബന്ധത്തെ എന്നീ അദ്ദേഹം ശശീര കമ്പം അംഗീകരിക്കുന്നുണ്ട്. രൗദ്രത്തിൽ ലാഡിയ, ഗൗഡിയത്തിൽ എന്ന രീതികളാണ് ഉചിതമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കരുണാത്ഭുത ഭയാനകളിൽ വൈദർഭിയും പാഞ്ചാലിയുമാണ് അന്ന്. ഒമ്പതാം നൂറ്റാണ്ടുകാരനായ ആനന്ദവർദ്ധനൻ രീതി എന്ന സംജ്ഞ സ്വീകരിച്ച് കാണിക്കുന്നില്ല. അതിനു പകരം സംഘടന എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. രുദ്രടൻ്റെ ലാഡിയയെ ധ്വനികാരൻ അംഗീകരിക്കുന്നുമില്ല. ആനന്ദാഭിപ്രായത്തിലും സംഘടനാഭേദത്തിന് അടിസ്ഥാനം സമാസമാണ്, ഗുണാസിതമാണ് സംഘടന എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് സംഘടനയുടെ ബാഹ്യനിയമം സമാസവും ആന്തരനിയമം ഗുണവുമാണ്. വാസ്തവത്തിൽ ഇത് വാമനാഭിപ്രായം തന്നെയാണ്. ഗുണത്തിൽ പദരചനയെയും ഉൾക്കൊള്ളിച്ച വിമർശകനാണല്ലോ വാമനൻ. ആനന്ദവർദ്ധനൻ്റെ കാഴ്ചപ്പാടിൽ സംഘടന കവിതയുടെ ആത്മാവല്ല, വ്യഞ്ജകത്വമാണ്. സംഘടന രസാഭിവ്യഞ്ജനത്തിനുള്ള നിമിത്തം മാത്രമാണെന്നർത്ഥം. സംഘടനയെ ആനന്ദൻ മൂന്നായി തരംതിരിക്കുന്നുണ്ട്: അസമസ, മധ്യസമാസ, ദീർഘസമാസ എന്നിങ്ങനെ. സമാസത്തെയാണ് രീതിയുടെ നിയമകതത്വമായി രാജശേഖരനും അംഗീകരിക്കുന്നത്. ഈ വസ്തുത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം ഉപസംഹരിക്കാം: കവിതയിലെ ഭാഷാരചനയുടെ സാധ്യതകളെ ചില സാമാന്യ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുകയാണ് വാമനനും അനുനായികളും ചെയ്യുന്നത്. നിലനിന്ന കാവ്യഭാഷയിലെ പ്രസ്ഫുടാധാരങ്ങളെ ചില പേരുകളിടുന്നതിനപ്പുറം എന്താണ് ഇവർ ചെയ്തത്? അതിനുവേണ്ടി പദരചന, ഗുണങ്ങൾ എന്നിവയെ ഇവർ ആധാരമാക്കി കവിതയെ ഒരു വ്യക്തി സൃഷ്ടിയാക്കാനാണ് രീതിവാദികൾക്ക് സാധിച്ചിട്ടില്ല. കാവ്യഭാഷയുടെ സ്വയനിഷ്ഠതയിൽ വാമനൻ വിശ്വസിച്ചതായി തോന്നി. രീതിസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത അവിടെ അതിൻ്റെ ബാഹ്യതയാണ്. ചട്ടക്കൂടുകളിൽ മാത്രമാണല്ലോ പ്രസ്തുത സിദ്ധാന്തം ശ്രദ്ധിച്ചത്. ഭാഷയെക്കുറിച്ചുള്ള ചിന്ത എത്രത്തോളം ആന്തരികമാകാമെന്ന് പിന്നീട് ആനന്ദവർദ്ധനനും മറ്റും തെളിയിക്കുകയുണ്ടായി.